മലയാള ചലച്ചിത്ര സംഗീത തറവാടിലെ കുലവതിയും ശാസ്ത്രീയ ലളിത സംഗീത ശാഖകളിൽ അഗ്രഗണ്യനുമായിരുന്ന വി ദക്ഷിണാമൂർത്തിയെ സ്വാമി എന്നാണ് എല്ലാവരും വിളിച്ചിരുന്നത്. രൂപത്തിലും ജീവിതത്തിലും ഋഷി തുല്യനായിരുന്നു അദ്ദേഹം. വളരെ ലളിത ജീവിതം, ഈശ്വരനും സംഗീതവും ഒന്നാണ് എന്ന് അദ്ദേഹം വിശ്വസിച്ചു. അഗാധമായ ജ്ഞാനമായിരുന്നു അദ്ദേഹത്തിന് കർണാടക സംഗീതത്തിൽ. 6 വയസ്സുള്ളപ്പോൾ തന്നെ 26 കീർത്തനങ്ങൾ പാടുമായിരുന്നു അത്രേ അദ്ദേഹം. സിനിമയിൽ വന്നപ്പോൾ ഏറ്റവും അധികം രാഗമാലികയിൽ സിനിമാ ഗാനങ്ങൾ തീർത്തത് ദക്ഷിണാമൂർത്തിയാണ്. പല ഗാനങ്ങളും ശരിയായ കീർത്തനങ്ങൾ പഠിക്കുന്ന മാതിരിയായിരുന്നു എന്നാണ് യേശുദാസ് തന്നെ പറയുന്നത്. എണ്ണമറ്റ ഗാനങ്ങളുണ്ടെങ്കിലും ചിലത് പറയാം അദ്ദേഹത്തിൻ്റെ രാഗമാലികകളിൽ. സ്വരരാഗരൂപിണി സരസ്വതി, കാട്ടിലെ പാഴ്മുളം തണ്ടിൽ നിന്നും പാട്ടിൻ്റെ പാലാഴി തീർത്തവളെ, പിന്നെ സ്വപ്നങ്ങൾ സ്വപ്നങ്ങളെ, മനസ്സിലുണരു ഉഷസന്ധ്യയായി. ഇതിൽ ഈ മനസ്സിലുണരു എന്ന പാട്ടിൽ മാത്രം പൂർവി കല്യാണി, സാരംഗ്, ശ്രീരഞ്ജിനി, അമൃതവർഷിണി എന്നീ രാഗങ്ങൾ ഉപയോഗിച്ചു അദ്ദേഹം. ഇനി ലോട്ടറി ടിക്കറ്റിൽ ശ്രീകുമാരൻ തമ്പിയുടെ ഒരു കാവ്യശില്പമുണ്ട്. അതും ഒരു രാഗമാലികയാണ്. അത് തുടങ്ങുന്നത് മനോഹരി നിൻ മനോരഥത്തിൽ, അങ്ങനെയാണ്. പക്ഷേ എത്ര ഇമ്പമായിട്ടാണ് അതിൻ്റെ ഈണം കൈകാര്യം ചെയ്തിരിക്കുന്നത് ദക്ഷിണാമൂർത്തി. ശരിക്കും സ്വരരാഗ കന്യകളെപ്പോലും ഉണർത്താൻ കെൽപ്പുള്ള ഗാനം.
മനോരഥത്തിൽ മലരോടു മലർത്തൂവും മണിമഞ്ചത്തേരിൽ മയങ്ങുന്ന മണിവർണ്ണനാരോ ആരാധകനാണോ
ആയിരത്തി 1971 മുത്തശ്ശി എന്ന പടമിറങ്ങി. അതിൽ പി ഭാസ്കരൻ എഴുതി, ജയചന്ദ്രൻ പാടിയ ഒരു പാട്ടുണ്ട്.
ഹർഷബാഷ്പം തൂകേ വർഷപഞ്ചമേ വന്നു ഇന്ദുമുഖേ
നീലാംബരി രാഗത്തിൽ ഭംഗിയായി മെനഞ്ഞെടുത്ത വിരഹിയായ കാമുകന്റെ ഗാനം. സ്വാമിക്ക് വേണ്ടി പാടിയ ഈ ഗാനം അമൂല്യരത്നമായി സൂക്ഷിക്കുന്നു ജയചന്ദ്രൻ ഇപ്പോഴും. ഏകദേശം 900 സിനിമാ ഗാനങ്ങൾക്ക് ഈണം നൽകിയിട്ടുണ്ട് അദ്ദേഹം. 1950 നല്ല തങ്ക എന്ന സിനിമയാണ് ആദ്യം ചെയ്തത്. ഒ എൻ വി പി ഭാസ്കരൻ, വയലാർ എന്നിവരുടെ എല്ലാം വരികൾക്ക് സംഗീതം പകർന്നിട്ടുണ്ടെങ്കിലും ശ്രീകുമാരൻ തമ്പിയായിട്ടുള്ള കൂട്ടുകെട്ടിൽ നിന്നാണ് ഏറ്റവും മികച്ച ഗാനങ്ങൾ ഉണ്ടായത്. ഹൃദയ സരസിലെ പ്രണയപുഷ്പമേ ഇനിയും നിൻ കഥ പറയൂ, പിന്നെ അവൾ ചിരിച്ചാൽ മുത്തുപൊഴിയും ആ മുത്തുവ നക്ഷത്രമാകും, എത്രയോ കാമുക ഹൃദയങ്ങൾ ഇന്നും ഓർക്കുന്നുണ്ടാകും ഈ ഗാനങ്ങളെല്ലാം. മധുരോദാത്തമായ യുഗ്മഗാനങ്ങളിൽ
വൈക്കത്തഷ്ടമി നാളിൽ ഞാനൊരു വഞ്ചിക്കാരി കണ്ടു,
അല്ലെങ്കിൽ
ആലോല നീല വിലോചനങ്ങൾ,
ഈ പാട്ടൊക്കെ ആർക്കാ മറക്കാൻ പറ്റുക? പ്രശസ്തമായ സ്വന്തം പാട്ടുകളുടെ പിറവിയെക്കുറിച്ച് ചോദിച്ച അദ്ദേഹത്തിൻ്റെ മറുപടി എപ്പോഴും അതങ്ങനെ സംഭവിച്ചു പോയി എന്നാണ്. പാട്ടെഴുതിയ കടലാസ് കിട്ടിയാൽ വായിക്കും, അപ്പം അറിയാതെ അതിലൊരു ഈണം വന്നു ഭവിക്കും. പരമാവധി 1.5 മണിക്കൂർ മതിയായിരുന്നു അത്ര ഒരു പാട്ട് ട്യൂൺ ചെയ്യാൻ. കാവ്യമേള എന്ന സിനിമ മലയാളികൾ ഓർക്കുന്നത് അതിലെ ഗാനങ്ങൾ കൊണ്ടാണ്. അതിലെ 7 ഗാനങ്ങൾ ചിട്ടപ്പെടുത്തിയത് 1 മണിക്കൂറിലാണത്രേ. കർണാടക സംഗീതത്തിൻ്റെ അനന്ത സാധ്യതകൾ ഇതിലെ ഗാനങ്ങൾ എത്ര സുന്ദരമായാണ് അദ്ദേഹം സമന്വയിപ്പിച്ചിരിക്കുന്നത്. കർണാടക സംഗീതത്തിൻ്റെ അടിത്തറയുണ്ടെങ്കിൽ ലോകത്തെ ഏത് സംഗീതവും കൈവെള്ളയിൽ ഒതുങ്ങുമെന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ വിശ്വാസം. അത് പ്രണയഗാനങ്ങളായാലും ഭക്തിരസമുള്ള ഗാനങ്ങളായാലും ഹാസ്യഗാനങ്ങളായാലും ശാസ്ത്രീയ നൃത്തഗാനങ്ങളായാലും അതിൻ്റെ സമസ്ത ഭാവങ്ങളും അദ്ദേഹത്തിൻ്റെ പാട്ടുകളിൽ കാണാം. ഒരിക്കൽ എൻ്റെ മോഹങ്ങൾ പൂവണിഞ്ഞു എന്ന ചിത്രത്തിൻ്റെ കമ്പോസിംഗ് സമയം, അതിലെ ഗാനങ്ങളൊക്കെ ശാസ്ത്രീയ സ്പർശമുള്ളവയായിരുന്നു. അതിൻ്റെ റെക്കോർഡിംഗ് ഒക്കെ കഴിഞ്ഞു. അപ്പോൾ അതിലൊരു പുതിയ സീൻ ഉൾപ്പെടുത്താനുള്ള ഒരു തീരുമാനം, അതും ഒരു ക്ലബ് ഡാൻസിൻ്റെ. അപ്പോൾ ഡയറക്ടർക്കാണെങ്കിൽ ഭസ്മവും ചന്ദനവും ഒക്കെ പൂശിയിരിക്കുന്ന സ്വാമിയോട് ക്ലബ് ഡാൻസിൻ്റെ കാര്യം ചോദിക്കാൻ ഭയങ്കര മടി. അവസാനം ഭദ്രൻ എങ്ങനെയോ പറഞ്ഞു, അത്രേ അപ്പോൾ ഈ കടുങ്കൈ എന്നെ കൊണ്ട് തന്നെ ചെയ്യിക്കണോ? ഇപ്പോഴത്തെ പോപ്പ് സിംഗർ മൈക്കിൾ ജാക്സൻ്റെ ഏതെങ്കിലും ഒരു ട്യൂണിന് മലയാളത്തിൽ പാട്ടെഴുതിച്ചാൽ പോരെ? അപ്പോൾ അടവൊന്ന് മാറ്റേണ്ടി വന്നു ഭദ്രന്. സ്വാമിയോളം വരില്ല എനിക്ക് മൈക്കിൾ ജാക്സനായി. അത് കേട്ടപ്പോൾ തനിക്ക് അങ്ങനെയാണോ തോന്നുന്നത്? അപ്പോൾ പിന്നെ എനിക്കെന്തിനാ വിശ്വാസക്കുറവ് എന്ന് പറഞ്ഞ് പാട്ടിൻ്റെ വരികൾ വാങ്ങി നിമിഷങ്ങൾക്കകം ട്യൂൺ ചെയ്തു. എൻ്റെ മോഹങ്ങൾ പൂവണിഞ്ഞു എന്ന സിനിമയിലെ 1-2 മെലഡി എന്ന ഇംഗ്ലീഷ് ഗാനമുണ്ടായത് അങ്ങനെയാണ്. Hopes and dreams and wind souls at last and fine. Hopes and dreams and wind souls at last and fine. Love in the bosom fumes into sorrow. Love in the bosom fumes into sorrow. സംഗീതം എന്നും അദ്ദേഹത്തിന് ഒരു ആരാധനയായിരുന്നു. അഭയം എന്ന പടത്തിൽ സുഗതകുമാരി എഴുതിയ കവിതയ്ക്ക് 1970 അദ്ദേഹം ട്യൂൺ ഇട്ടത് ഇങ്ങനെയാണ്. മാനവഹൃദയം, വളരെ ലളിത സുന്ദരമായ ഈണം. അതേമാതിരി സ്ത്രീ എന്ന ചിത്രത്തിൽ സത്യനും ശാരദയ്ക്കും വേണ്ടി ഒരു അതിമനോഹര ഗാനത്തിന് അദ്ദേഹം സംഗീതം പകർന്നു. ഇന്നലെ നീയൊരു സുന്ദര രാഗമായൻ പൊന്നോട് കുഴൽ വന്നൊളിച്ചിരുന്നു. ഈ പാട്ട് ഏത് സംഗീത മത്സരങ്ങളിലും പാടിക്കേട്ട ഗാനമായിരുന്നു. പാടാനുള്ള കഴിവ് ശരിക്കും ഉരച്ചു കാണിക്കുന്നൊരു ഗാനം. ഏതോ ഒരു റിയാലിറ്റി ഷോയിൽ ജഡ്ജായ സമയത്ത് ആ മത്സരങ്ങളിൽ തൻ്റെ ഗാനങ്ങൾ പാടി കേൾക്കാത്തതിൻ്റെ കാരണമായി അദ്ദേഹം തന്നെ പറയുന്നത് അവർക്ക് അത് പാടാൻ കഴിയുന്നുണ്ടാവില്ല എന്നാണ്. അത് ശരിക്കും വാസ്തവമാണ്. കേട്ടാൽ വളരെ സിമ്പിളായിട്ട് തോന്നുമെങ്കിലും അദ്ദേഹത്തിൻ്റെ പാട്ട് പാടാൻ വളരെ ബുദ്ധിമുട്ടാണ്. പി സുശീല മലയാളത്തിൽ ആദ്യമായി പാടിയത് ദക്ഷിണാമൂർത്തിയുടെ സംവിധാനത്തിലാണ്. സീത എന്ന പടത്തിന് വേണ്ടി പാടിയ ആ താരാട്ട് ഉച്ചാരണം ശരിയാവാത്തത് കൊണ്ട് കുറേ സമയമെടുത്തിട്ടായിരുന്നു അത്രേ ആ പാട്ട് റെക്കോർഡ് ചെയ്തത്. എന്നാലും ഇന്നും ആ താരാട്ട് മലയാളികൾ ഓർക്കുന്നു. സംഭവം പറയാം. ഇടവഴിയിൽ ഒരു കാലച്ച എന്ന സിനിമയിലെ പാട്ടുകളൊക്കെ കമ്പോസ് ചെയ്ത് റെഡിയാക്കിയിരിക്കുകയാണ് സ്വാമി. അപ്പോൾ അതിലെ ഒരു ട്യൂണിൽ കുറച്ചൊരു അതൃപ്തി, പക്ഷെ അത് സൂചിപ്പിക്കാനുള്ള ധൈര്യവുമില്ല. റെക്കോർഡിങ്ങിൻ്റെ അന്ന് രാവിലെ മെല്ലെ കാര്യം പറഞ്ഞു, കഥാസന്ദർഭത്തിനുള്ള ട്യൂണായില്ല എന്ന് സംശയം. കേട്ടതും സ്വാമിക്ക് ദേഷ്യമായി, പൊയ്ക്കോളൂ, റെക്കോർഡിങ്ങിന് 2 മണിക്കൂറേ ഉള്ളൂ എന്നായി. എത്ര കെഞ്ചിയിട്ടും സ്വാമി വഴങ്ങുന്നില്ല. ഒടുവിൽ സ്വാമിയുടെ ഭാര്യ ഇടപെട്ട് പാവമല്ലേ ചെയ്തു കൊടുത്തേക്കുമെന്ന് പറഞ്ഞു. കേട്ടപാട് ഭദ്രൻ പാട്ടിൻ്റെ കടലാസ് കയ്യിൽ കൊടുത്തു. ഇല്ല എന്ന് പറഞ്ഞാൽ ഇല്ല, അത്ര തന്നെ എന്ന് പറഞ്ഞിട്ട് കടലാസ് മാറ്റിവെച്ചു. എന്നിട്ട് വെറുതെ പുസ്തകങ്ങളും കടലാസും ഒക്കെ ഒതുക്കി വയ്ക്കാൻ തുടങ്ങി. പക്ഷെ അതേസമയം അവ്യക്തമായി എന്തോ മൂളുകയും ചെയ്യുന്നുണ്ട്. അത് കേട്ടതും ഈ ട്യൂണ് മതി സ്വാമി എന്ന് പറഞ്ഞു ഭദ്രൻ. ഏത് ട്യൂൺ? ഞാൻ ട്യൂണ് മൂടിയോ? അദ്ദേഹം പോലും അറിയാതെ ഒരു ട്യൂണ് വന്ന് നിറയുകയായിരുന്നു. ഹാർമോണിയം ഇല്ല, നൊട്ടേഷനില്ല, കൈകൊണ്ടൊരു താളം പിടിക്കൽ പോലും ഉണ്ടായിരുന്നില്ല. അങ്ങനെ പല്ലവിക്ക് പിന്നാലെ ചരണത്തിനും നിഷ്പ്രയാസം ഈണം നൽകി. അങ്ങനെ 1 മണിക്കൂറിനുള്ളിൽ മലയാളികൾ കേട്ട ഏറ്റവും മികച്ച പ്രണയഗാനങ്ങളിൽ ഒന്ന് യേശുദാസിൻ്റെ ശബ്ദത്തിൽ റെക്കോർഡ് ചെയ്തു. ഗാനം ഏതെന്നല്ലേ?
மதுரமாம் பாலுச்ச கேட்டு